ഒരു കത്തെഴുതി വെച്ച് അവൾ യാത്രയായി. സിസ്റ്റർ മേരി ഇമ്മാനുവേല എഴുതുന്നു, സീരിയൽ കണ്ട കൗമാരക്കാരി. അന്നെനിക്ക് ഏതാണ്ട് 16 വയസ്സ്. ഒരു സ്വരം ഞാൻ കേട്ടു തുടങ്ങി, ഇതാണ് നിന്റെ വഴി. എനിക്കൊന്നും മനസ്സിലായില്ല, പകരം മനസ്സിലൊരു ചോദ്യം ഉദിക്കുകയാണ് ചെയ്തത്, ഏതാണ് എൻ്റെ വഴി? പിന്നീട് കണ്ടത് സൂര്യപ്രകാശം പോലെ മിന്നുന്ന ഒരു രൂപം. അത് യേശുവായിരുന്നു. യേശുവിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് പ്രകാശരശ്മികൾ എൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ഇതാണ് നിന്റെ വഴി. എൻ്റെ ജീവിതത്തിലെ ആദ്യ ദൈവാനുഭവം ഇതായിരുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യനോ ഈ ലോകത്തിലെ മറ്റെന്തെങ്കിലും സൗഭാഗ്യത്തിനോ തരാൻ കഴിയാത്ത ഒരു പ്രത്യേക അനുഭവം. അതിനുശേഷം എനിക്ക് ദിനപത്രത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന കിട്ടി. ഉപകാരസ്മരണ എന്ന പേരിൽ നൽകിയിരുന്ന പ്രാർത്ഥന. അത് ദിവസവും 3 തവണ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയോട് വളരെയധികം സ്നേഹവും ഭക്തിയും വളർത്തിയത് ആ പ്രാർത്ഥനയാണ്. ആ സമയത്ത് ശാലോം ടി വി എനിക്ക് വളരെ സഹായമായി മാറി. വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായത് ദൈവം ഈ ടെലിവിഷൻ ചാനലിലൂടെ നൽകുകയായിരുന്നു. പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കാനും ശാലോം ടി വി സഹായിച്ചു. ഇതിനെല്ലാം ഒപ്പം എനിക്ക് സന്യാസത്തിലേക്കുള്ള ദൈവവിളി ഉണ്ടെന്നൊരു തോന്നൽ ശക്തമായി കൊണ്ടിരുന്നു. ആ തോന്നൽ ശരിയാണോ എന്ന് തിരിച്ചറിയുന്നതിനായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സന്ധ്യാസമയം ഒരു വലിയ പ്രകാശഗോളം എനിക്ക് ചുറ്റും കറങ്ങുന്നതാണ് കണ്ടത്. അതെന്റെ ദൈവവിളി ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണെന്ന് മനസ്സിലായി. അതോടെ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. തീരുമാനമെടുത്തെങ്കിലും വീട്ടിലത് പറയാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഒരു സാധാരണ ഹൈന്ദവ കുടുംബമായിരുന്നു എൻ്റേത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുവെന്നത് തന്നെ ഉൾക്കൊള്ളാൻ വിഷമമാണ് കുടുംബാംഗങ്ങൾക്ക്. പിന്നെ എങ്ങനെ സന്യാസിനിയാകാൻ തീരുമാനിച്ചുവെന്ന് പറയാൻ കഴിയും. പക്ഷെ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതിനാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കാത്തിരുന്നു. ആ ഇടയ്ക്കാണ് ശാലോം ടി വിയിൽ ഒരു പരിപാടി കണ്ടത്, നിത്യാരാധനാ മഠത്തെക്കുറിച്ച്. അതിൽ വിശദമായി പറഞ്ഞിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ ക്ലാരയുടെയും ജീവിതം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിനാൽ തന്നെ ആ സന്യാസ സഭയിൽ ചേരാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് അവിടുത്തെ മദറിനോട് സംസാരിച്ചു. മദർ വളരെ അനുകൂലമായാണ് എന്നോട് സംസാരിച്ചത്. വന്നു കാണൂ എന്നായിരുന്നു മദറിൻ്റെ വാക്കുകൾ. പക്ഷേ എൻ്റെ മുന്നിൽ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എങ്കിലും സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ വീട്ടിൽ വെച്ച് തന്നെ സ്വകാര്യമായി വ്രതവാഗ്ദാനം നടത്തി. അപ്പോൾ ഈശോ എൻ്റെ അരികിൽ നിൽക്കുന്നതും 3 പ്രാവശ്യം എൻ്റെ ശിരസിൽ തൊടുന്നതുമായ അനുഭവമാണ് ഉണ്ടായത്. എൻ്റെ സമർപ്പണം ഈശോ സ്വീകരിച്ചെന്ന് എനിക്ക് ഉറപ്പായി. എന്നാൽ ഇതൊന്നും വീട്ടുകാരോട് പറയാനുള്ള ഒരു സാഹചര്യവുമില്ലായിരുന്നു. എങ്കിലും ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞാൽ ഇക്കാര്യം അവതരിപ്പിക്കാൻ ഒരല്പം അനുകൂലമായ സാഹചര്യം ഒരുങ്ങുമെന്നറിയാം. പക്ഷേ നാളുകളായി ചേച്ചിയുടെ വിവാഹാലോചനകളൊന്നും തന്നെ വിജയകരമാവുന്നില്ലായിരുന്നു. ആ ഇടയ്ക്കാണ് ശാലോം ടി വിയിലൂടെ അൽഫോൻസാമ്മ ടെലിസീരിയൽ കണ്ടത്. അതെന്നെ വിശുദ്ധ അൽഫോൻസാമ്മയോട് ഏറെ അടുപ്പിച്ചു. അതുകൊണ്ട് ചേച്ചിയുടെ വിവാഹകാര്യം ശരിയാകുന്നതിന് അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തേടി. 1 മാസത്തിനകം ചേച്ചിയുടെ വിവാഹം നടന്നു. കുറച്ച് നാളുകൾക്കകം ഞാൻ മാതാപിതാക്കളോട് എൻ്റെ ആഗ്രഹം അറിയിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ പറഞ്ഞു, ഒരിക്കലും അതിനനുവദിക്കില്ല. ആ സമയത്ത് ഞാൻ മനസ്സുരുകി വീണ്ടും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം തേടി. ഒരു സന്യാസിനിയാവാൻ എനിക്ക് കഴിയുകയില്ലേ എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന ചോദ്യം. വിശുദ്ധ പറഞ്ഞു തന്നത് ഇങ്ങനെയായിരുന്നു, സന്യാസ ജീവിതം ഒരു മഹാസമുദ്രം കടന്നുള്ള യാത്രയാണ്. ഒരുപാട് സഹനത്തിലൂടെ വേണം ഈ യാത്ര ചെയ്യാൻ. പിന്നെ വീണ്ടും കാത്തിരിപ്പ്. എങ്കിലും ഉപവാസവും പ്രാർത്ഥനയും മുടക്കിയില്ല. മുറിയിലെ ഈശോയുടെ ചിത്രത്തിനു മുന്നിൽ ചരൽ വിതറി അതിന്മേൽ മുട്ടുകുത്തിയും തലയിൽ മുൾക്കിരീടം വച്ചുമൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. കാരണം പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയും എനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ അൽഫോൻസാമ്മയെപ്പോലെ വിശുദ്ധയായ ഒരു സന്യാസിനിയാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനായാണ് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. വിശുദ്ധ ജോൺ പോൾ പാപ്പായോട് പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. പാപ്പയെക്കുറിച്ചുള്ള അറിവുകളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. പാപ്പയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഞാൻ പാപ്പയുടെ സഹായം അഭ്യർത്ഥിച്ചത്. ആ ഇടയ്ക്ക് എനിക്ക് കടുത്ത പനി ബാധിച്ചു. ഡെങ്കിപ്പനി നാട്ടിലെല്ലാം പരന്ന ഒരു സമയവുമായിരുന്നു അത്. അല്പദിവസങ്ങളിലെ പനി കൊണ്ട് തന്നെ ഞാൻ തീർത്തും ക്ഷീണിതയായി മാറി. ആ സമയത്തും വിശുദ്ധയായ ഒരു സിസ്റ്റർ ആവാൻ വേണ്ടി ജോൺ പോൾ പാപ്പയുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. പനി മൂർച്ഛിച്ച ദിവസം രാത്രി എൻ്റെ മുന്നിലൂടെ ജോൺ പോൾ പാപ്പ കടന്നു പോകുന്നതായി ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പനി വളരെയധികം കുറഞ്ഞതായി അനുഭവപ്പെട്ടു. തലേന്നത്തെ കടുത്ത പനി കണ്ടതിനാൽ പിറ്റേന്ന് വീട്ടുകാർ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ്. ജോൺ പോൾ പാപ്പയുടെ ഇടപെടലിലൂടെയാണ് സൗഖ്യം കിട്ടിയതെന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോഴേക്കും ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തോളമായി. ഇനിയും കാത്തിരിക്കാനാവില്ല എന്ന അവസ്ഥയിലെത്തി ഞാൻ. വീട്ടുകാർ സമ്മതിച്ചിട്ട് മഠത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുറപ്പ്. മറ്റൊരു വഴിയും കാണാത്തതിനാൽ ഒരു കത്തെഴുതി വച്ചിട്ട് മഠത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. ആദ്യമായാണ് തനിയെ അത്രയും ദൂരം യാത്ര ചെയ്തത്. പക്ഷേ ഈശോയും മാതാവും വിശുദ്ധരുമെല്ലാം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അധികം താമസിച്ചില്ല, കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഞാൻ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്തി. മഠത്തിൽ നിന്ന് എന്നെ തിരികെ കൊണ്ടുപോകാനായിരുന്നു പിന്നെ അവരുടെ ശ്രമം. പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ മഠത്തിലെത്തി. സാഹചര്യം അപകടകരമാണെന്ന് കണ്ടപ്പോൾ മദർ ഒരു വക്കീലിനെ മഠത്തിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിയമപരമായി മാതാപിതാക്കളുടെ മുന്നിൽ വച്ച് ഒരു കത്തെഴുതി മദറിന് കൊടുത്തു. എന്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു, സ്വന്തം ഇഷ്ടത്താലാണ് മഠത്തിൽ ചേരുന്നത്. ജീവിക്കുന്നു എങ്കിൽ ഈശോയ്ക്ക് വേണ്ടി, മരിക്കുന്നു എങ്കിൽ ഈശോയ്ക്ക് വേണ്ടി. ഇതെല്ലാമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. അത് അച്ഛനെയും അമ്മയെയും വല്ലാതെ വേദനിപ്പിച്ചു. മനസ്സലിയിക്കും വിധം അമ്മ കരയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അമ്മയോടൊപ്പം തിരികെ ചെല്ലാൻ എനിക്കാവുമായിരുന്നില്ല. ഈശോ എന്നെ സ്വന്തമാക്കി കഴിഞ്ഞല്ലോ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും. ഉത്തമഗീതം 6:3 എന്ന തിരുവചനം എൻ്റെയും അനുഭവമായി മാറിയിരുന്നു. ഈ സമയമെല്ലാം പ്രാർത്ഥനയുടെ സംരക്ഷണവും കരുതലും നൽകി മറ്റ് സന്യാസിനിമാർ പിന്നിൽ നിന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാം വലിയ പ്രശ്നങ്ങളിൽ കലാശിച്ചേനെ. അങ്ങനെ മഠത്തിൽ ഒരതിഥിയായെങ്കിലും താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. എങ്കിലും ഒരു സന്യാസിനി ആകണമെങ്കിൽ ഇനിയും അനേകം കടമ്പകൾ കടക്കാനുണ്ടായിരുന്നു. ആദ്യപടി എന്നോണം അധികം വൈകാതെ 2009 ജൂണിൽ ഞാൻ മാമോദീസ സ്വീകരിച്ചു. അന്നുമുതൽ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയായിരുന്നു.